Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
രസിക്കുന്നതുകൊണ്ട് രസനയ്ക്ക് പ്രയോജനം. ഇതൊക്കെ അനുഭവിക്കുന്ന വേറെ എവിടെയാണ് നടക്കുന്നത്? മറ്റാർക്ക് വേണ്ടിയിട്ടാണ്? എന്ന് വെച്ചാൽ മറ്റൊരാളുടെ മുമ്പിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേവലം ഉപകരണങ്ങൾ മാത്രം. നമുക്കറിയാം, അനുഭവം ഇവയൊന്നും ആശ്രയിച്ചല്ല ഇരിക്കുന്നു. അനുഭവം മറ്റെവിടെയാണ്? ഒരു രൂപത്തെ കണ്ടു, ആ രൂപം മുന്നിൽ നിന്ന് മാഞ്ഞു പോയി. പക്ഷെ അരൂപാനുഭവം മായുന്നില്ല, അരൂപാനുഭവം മായാതെ നിൽക്കുന്നു. അപ്പോൾ അനുഭവം രൂപം കണ്ട കണ്ണിൻ്റെ അല്ലല്ലോ, അല്ലെങ്കിൽ ആ കണ്ണിന് മുമ്പിൽ വന്ന ആ വസ്തുവിൻ്റെ അല്ലല്ലോ. കണ്ണിൻ്റെ അല്ലെന്നും പറയാം. എന്തുകൊണ്ട്? കാഴ്ച മങ്ങി, തിമിരം ബാധിച്ച് അന്ധനായി. പക്ഷെ രൂപാനുഭവം അന്ധനാകുന്നില്ല, രൂപാനുഭവം മായുന്നില്ല മനസ്സിൽ നിന്ന്. അത് വേറെ എവിടെ നിൽക്കുന്നുണ്ട്? അത് ഈ ചക്ഷുരിന്ദ്രിയത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ, ഇന്ദ്രിയത്തിൻ്റെതായിരുന്നെങ്കിൽ ഇന്ദ്രിയമുള്ളപ്പോൾ നിൽക്കണം. ഇന്ദ്രിയം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ തിമിരം ബാധിക്കുമ്പോൾ പിന്നെ അത് കാണാൻ പാടില്ല. ഇതങ്ങനെ അത് മറയുന്നില്ല, രൂപാനുഭവം മറയുന്നില്ല, ഇന്ദ്രിയം പോയി. അപ്പോൾ അത് ഇന്ദ്രിയത്തിൻ്റെതല്ല. ശബ്ദാനുഭവം മറയുന്നില്ല, അത് സ്മൃതി രൂപത്തിൽ നിൽക്കും. സ്മൃതിയും അനുഭവം തന്നെ, സ്മൃതി എന്നുള്ള അനുഭവ രൂപത്തിൽ അത് നിൽക്കുന്നു. അപ്പോൾ അത് എവിടെയാ? മറ്റെവിടെ ഒരിടത്താണ് നിൽക്കുന്നത്? ഇന്ദ്രിയത്തെ ആശ്രയിച്ചല്ല, ഇന്ദ്രിയത്തിലല്ല അത് നിൽക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്, വേറൊരുത്തേക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പോകുന്നത്. ഇത് കേവല ഉപകരണങ്ങൾ മാത്രം. അതാണ് യത് പ്രയോജന പ്രയുക്ത, മറ്റൊന്നിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളതിനെ പറയുന്ന എന്താണ്? അത് അനുഭവം എന്ന് പറയുന്നു. കണ്ണ് കാണുന്നതിനുള്ള കരണം, കണ്ണിൽ നിന്നുണ്ടായ കാഴ്ച, അത് അനുഭവം. എവിടെ ഈ അനുഭവം? കണ്ണിലാണോ? അല്ല, പറഞ്ഞല്ലോ കണ്ണ് പോയിട്ടും അനുഭവമുണ്ട് സ്മൃതി രൂപത്തിൽ. ആ അനുഭവം എവിടെ നിൽക്കുന്നു? അനുഭവം അത് മനസ്സിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പറയാതെ അറിവിൽ നിൽക്കുന്നു, അറിവിന്റെ ഭാഗമായി നിൽക്കുന്നു. ഇത് മറ്റൊന്നിനു വേണ്ടിയിട്ടാണ്. ഏത് പ്രയോജന പ്രയുക്ത, മറ്റൊന്നിന്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് എന്നത്. ശ്രോത്രാദി കലാപോ, ഈ ശ്രോത്രാദി സമൂഹം, ഇന്ദ്രിയ സമൂഹം, മറ്റൊന്ന് കലാപം സമൂഹം, ഇത് മറ്റൊന്നിനു വേണ്ടിയിട്ടാണ്. ഗ്രഹാധിപ ഉദാഹരണം പറയുന്നു, ഗ്രഹത്തെ പോലെ. ഗ്രഹം, ഗ്രഹമെന്ന് പറയുന്നത് പല വസ്തുക്കൾ കൂടി ചേർന്നതാണ്. സിമെന്റ് വൃഷ്ടിയും മണലും എല്ലാം കൂടി ചേർന്നതാണ് സംഭവം എന്ന് പറയും, കൂടി ചേർന്നു. പക്ഷെ അത് ആർക്കു വേണ്ടി? ഗ്രഹത്തിന് വേണ്ടിയല്ല, ഗ്രഹത്തിൽ വസിക്കുന്നവന് വേണ്ടി. അവൻ ഇതൊന്നുമല്ല, സിമെന്റ് വൃഷ്ടിയും മണലും ഒന്നുമല്ല. ആ ഗ്രഹത്തിൽ നിന്ന് വേറിട്ട ഒരുവന് വേണ്ടിയിട്ടാണ് പക്ഷിയുടെ കൂട്, ആ കൂട്ടിൽ നിന്നും വേറിട്ട പക്ഷിക്ക് വേണ്ടിയാണ്. സംഹതമായിരിക്കുന്നതെല്ലാം അതിൽ നിന്നും അസംഹതമായിരിക്കുന്നു, അതിൽ നിന്നും വേറിട്ടിരിക്കുന്നു, അത് തികച്ച് സ്വതന്ത്രമായ ഒന്നിനു വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ കരണങ്ങളുടെ പ്രവർത്തനം, അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്. ആരാണ് ഈ മറ്റൊരാൾ? ആ ജീവൻ, ജീവന് വേണ്ടിയിട്ടാണ്. എന്താ ഇതിൽ നിന്ന് ഉള്ള പ്രത്യേകത? ആ ചൈതന്യത്തിന് പ്രാധാന്യമുള്ള സംഘാതമാണ് ആ ജീവൻ. ആ ജീവന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കർണങ്ങളിൽ നിന്ന് വേറിട്ടൊന്ന് ജീവൻ, ആ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? അതിൽ അത് ഈ കർണങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ പ്രധാനമായിരിക്കുന്ന എന്താണോ ആ ജീവ ചൈതന്യമാണ്. ആ ചൈതന്യത്തിന് മുമ്പിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രയോജനത്തിന് വേണ്ടി എന്തുകൊണ്ട് പറയുന്നു? പ്രയോജനത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ആ ജീവന്റെ പ്രയോജനത്തിന് വേണ്ടി, അതിന് സുഖ ദുഃഖ അനുഭവങ്ങൾക്ക് വേണ്ടി. വീടൊരിക്കലും വീടിന് താമസിക്കാൻ വേണ്ടിയല്ല, വീട്ടുകാരന് താമസിക്കാൻ വേണ്ടിയാണ്. കൂടൊരിക്കലും ആ കൂടിന് താമസിക്കാൻ വേണ്ടിയല്ല, പക്ഷിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ അനുഭവങ്ങൾ, ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഭോക്താവുണ്ട് എന്നതെല്ലാം വേറിട്ട് ആ ഭോക്താവിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ്, അവനാണ് ജീവനെന്ന് പറയുന്നത്. ആ ഭോക്താവിൽ മുഖ്യമായിരിക്കുന്ന എന്താണ്? അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആ ഭോക്താവിൽ മുഖ്യമായിരിക്കുന്ന ആ ചൈതന്യം, ചൈതന്യത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും നേടാനുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത് ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ അതിന് കാരണം? മൂലപ്രകൃതി, അമായാശക്തി, അതുകൊണ്ടിതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ താഴേക്കുള്ള തലങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് ജീവനായും കരണങ്ങളായും അനുഭവങ്ങളായും എല്ലാം മാറുന്നത്. അത് അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വിശദീകരിക്കുന്നത്. സംഹതാനാം പരാർത്ഥത്വം, സംഹതമായിരിക്കുന്നതെല്ലാം പരാർത്ഥമാണ്, സംഖ്യന്മാരുടെ സിദ്ധാന്തമാണ്. ഈ ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട് എന്നുള്ളതിന് അവർ പ്രയോഗിക്കുന്ന യുക്തിയാണ്, അനുമാനിക്കുന്നത്. സംഹതമായതെന്തോ അവിടെ അതെല്ലാം മറ്റൊന്നിനു വേണ്ടിയാണ്. ഒരു വീട് സംഹതമാണ്, കൂടിച്ചേർന്ന അത് മറ്റൊരാൾക്ക്, വീട്ടുടമസ്ഥന് വേണ്ടിയാണ്. അതുപോലെയാണെങ്കിൽ ഈ ശരീരം, ഇതിലെ കർണങ്ങൾ, പ്രാണൻ, മനസ്സ്, ഇതെല്ലാം സംഹതമായി പ്രവർത്തിക്കുന്നു. ഇത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ ജീവനെന്ന് പറയുന്നത്. അതിനെ തന്നെ ജീവാത്മാവെന്ന് പറയും. അതിനെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായി ബ്രഹ്മം, സച്ചിദാനന്ദം എന്ന് പറയും. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം. അവിടേക്ക് മനസ്സിന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഈ തരത്തിൽ വിശദീകരിക്കുന്നത്. ശ്രോത്രാദിനം പ്രയോക്ത അവഗമ്യതെ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ശ്രോത്രാദികൾക്കെല്ലാം പ്രയോക്താവായി, പ്രേരകനായി ഒരുവനുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനാണ് ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറഞ്ഞു. കണ്ണിന് കാണുന്നവൻ, കണ്ണ് സർവത്തെയും കാണുമ്പോൾ സർവത്തെയും കാണുന്ന കണ്ണിനെ കാണുന്നവൻ, മനസ്സ് സർവത്തിനെയും അറിയുമ്പോൾ സർവത്തിനെയും അറിയുന്ന മനസ്സിനെ അറിയുന്നവൻ, അവന്റെ ആ ചൈതന്യം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചൈതന്യ സാന്നിധ്യം കൊണ്ടെന്ന് ആ ഒരു ഭാഗമാണ് മനസ്സിലാക്കാൻ പ്രയാസം. കാരണം ഇവിടെ നമ്മൾ സർവവും കാര്യ കാരണബദ്ധമായിട്ടറിയുന്നു. ഒരു കാരണത്തിൽ നിന്ന് തദ്ദേശ അനുരൂപമായ കാര്യം ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കുന്നതിന് യുക്തി ആശ്രയിക്കാം. ഇതെന്തുകൊണ്ട് വെളുത്തിരിക്കുന്നു? ഇത് വെളുപ്പിൽ നിന്നുണ്ടായതുകൊണ്ട്. അല്ലെങ്കിൽ ഇത് എന്തിൽ നിന്നാണോ ഉണ്ടായത് അതിന് വെളുപ്പിനുള്ള നിമിത്തങ്ങളുണ്ട്. ഇങ്ങനെ പരസ്പര ബന്ധമായി ചിന്തിക്കും. ഇത് പ്രകൃതിയുടെ കാര്യമാണ്, ത്രിഗുണാത്മികയാണ് പ്രകൃതി. അതിന്റെ കാര്യങ്ങളിലെല്ലാം ആ ത്രിഗുണങ്ങൾ അനുവർത്തിക്കുന്നു. അതുകൊണ്ട് വെളുപ്പും ചുവപ്പും കറുപ്പും ഇതെല്ലാം ഇവിടെയും കാണുന്നു. ഇവിടെ ഒരു യുക്തിക്ക് സ്ഥാനമുണ്ട്. പക്ഷെ ഇതിനപ്പുറം ഈ കാര്യകാരണ ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു സ്ഥാനം, അതിനെ ഈ തരത്തിൽ വെളിപ്പെടുത്താൻ വയ്യ. അതുകൊണ്ടാണ് പറയുന്നത് അത് ശ്രോത്രത്തിന്റെ ശ്രോത്രമാണ്. നിങ്ങളുടെ ചോദ്യം യുക്തിയുക്തമാണ്, സമാധാനത്തിൽ യുക്തിയില്ല. എന്തുകൊണ്ട്? യുക്തി അവസാനിക്കുന്നിടത്തെ സമാധാനം തുടങ്ങത്തുള്ളൂ. അവന് സമാധാനം എങ്ങനെ യുക്തിയുക്തമാകാൻ പറ്റും? അതുകൊണ്ട് ചോദ്യകർത്താവിന് തോന്നുന്നു എന്താണോ, എന്റെ ചോദ്യത്തിന് അനുരൂപമല്ല സമാധാനം. അതിന് മറുപടിയാണ് ഇതുവരെ പറഞ്ഞത്. നമ്മുടെ ചോദ്യത്തിന് അനുരൂപമായി ഈ വിഷയത്തെക്കുറിച്ചൊരു സമാധാനം പറയാൻ സാധ്യമല്ല. കാരണം ഇത് അസംഹതമാണ്, അതീന്ദ്രിയമാണ്, ശ്രോത്രത്തിനും ശ്രോത്രമായിരിക്കുന്നതാണ്. അത് സാന്നിധ്യത്തിൽ ഇത് സർവ്വം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ഇതെല്ലാം സംഭവിക്കുന്നത്, അതാണ് മുഖ്യം, അതാണ് പ്രധാനം, അതിനെയാണ് അറിയേണ്ടത് എന്ന് ബോധിപ്പിക്കുകയാണ്. കപ്പിണരത്ര പദാർത്ഥ ശ്രോത്രസ്യ ശ്രോത്രം ഇത്യാദി. ശരി, പറയുന്നതിന്റെ താല്പര്യം മനസ്സിലായി. പക്ഷെ അതിനൊന്നും ഒരു കാര്യമുണ്ട്, ആദ്യം പദം, പദാർത്ഥം, പിന്നെ വാക്യാർത്ഥം, പിന്നെ ലക്ഷ്യാർത്ഥം. നിങ്ങളിപ്പോൾ പറയുന്ന തന്നെ ലക്ഷ്യാർത്ഥമാണ്. ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പദാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് തകരാറ് കിട്ടും? നമ്മുടെ കൽപ്പന ഭാവന അനുസരിച്ച് എന്തും പറയാം. നമ്മുടെ അദ്വൈതത്തെ വിശദീകരിക്കുന്നിടത്തും ഭാവനയുണ്ട്. കാരണം ഇത് അവാച്യമാണ്, വാക്കുകൊണ്ട് പറയത്തക്ക അവ്യാഖ്യേയം, വ്യാഖ്യാനിക്കേണ്ടതല്ല, വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒന്നല്ല. എന്നാൽ ഇതിനെ പറയുന്നു, വ്യാഖ്യാനിക്കുന്നു. പിന്നെ ഇവിടെ ഭാവന കൂടാതെ പറ്റത്തില്ല. വലിയൊരു പരിധി വരെ ഭാവനയെ ആശ്രയിക്കേണ്ടി, കൽപ്പനയെ ആശ്രയിക്കേണ്ടി. പക്ഷെ ആ കൽപ്പനയ്ക്ക് മറ്റ് കൽപ്പനകളിൽ നിന്നും വ്യത്യാസം. മറ്റ് കൽപ്പനകൾ എന്താണോ, മറ്റ് ഭാവനകൾ, നമ്മൾ സാഹിത്യത്തിലും കലയിലും എന്നുള്ള ഭാവനകൾ, ആ ഭാവനകൾക്ക് പലപ്പോഴും അനുഭവമായിട്ടൊരു ബന്ധം കാണത്തില്ല. ഇവിടെ അങ്ങനെ, ഇവിടെ ആത്മാവിനെ കുറിച്ചുള്ള ഭാവനകൾ അനുഭവവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഭാവന ഉണ്ടെങ്കിലും അനുഭവത്തെ മുൻനിർത്തിയുള്ള ഭാവനയാണ്, അനുഭവം അല്ലെങ്കിൽ അനുഭൂതി. അതാണ് ഈ വിശദീകരണങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഈ ശാസ്ത്രത്തിനെ അനുഭൂതി ശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെ ശ്രുതി ഒരു വാക്ക് പറഞ്ഞു, ഭാഷ്യകാരൻ അതിനെ 100 വാക്കുകൾ കൊണ്ടാണ് വിശദീകരിക്കുന്നത്. ആ ഭാഷ്യകാരന്റെ വാക്കുകളെ നമ്മൾ വിശദീകരിക്കാൻ പോയാലും 1000 വാക്കുകൾ വരും, എന്നാലും മതി വരത്തില്ല. ഇതിങ്ങനെ പരന്നു പരന്നു പോകുന്നു. ഈ പോകുന്നതെല്ലാം എന്താണ്? ഭാവന തന്നെയാണ്, ആത്മവിഷയകമായ ഭാവന. പക്ഷെ അതിന് ഒന്നുണ്ട്, അതിന് അനുഭൂതിയുടെ പിൻബലം, അതുണ്ട്. അത് മറ്റ് ഭാവനകൾ കാണത്തില്ല. അതാണ് ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ അതുവരെ എത്തുന്നതിന് മുമ്പ് അതിന്റെ തുടക്കം ശരിയായിരിക്കും, പദാർത്ഥം കൃത്യമായിരിക്കും, പിന്നെ വാക്യാർത്ഥത്തിലേക്ക്, അതും ശരിയാകും. അത് കഴിഞ്ഞ് ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴാണ് ഭാവനയിലൂടെ പോകുന്നത്. അങ്ങനെ പോകാൻ പറ്റും. എന്തുകൊണ്ട്? വാക്കിനും മനസ്സിനും എത്താത്തതിന് എങ്ങനെയാ വിശദമാക്കുന്നതിന്? അപ്പൊ 1000 വാക്കുകളും പോരാതെ വരും. എന്തിനിത്രയും വിശദീകരിക്കണം? എന്തിനിത്രയും വ്യാഖ്യാനിക്കണം? അപ്പൊ അവിടെ മറുചോദ്യമുണ്ട്, ഇത്രയും വ്യാഖ്യാനിച്ചിട്ടും ഇത്രയും വിശദീകരിച്ചിട്ടും എന്തെങ്കിലും ധാരണയുണ്ടായോ? ഈ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊന്നും ഇല്ലാത്തപ്പോഴും ഒരു ധാരണയില്ല, വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വന്നിട്ടും ഒരു ധാരണയില്ല. അപ്പൊ ഈ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വീണ്ടും വ്യാഖ്യാനത്തെയും വിശദീകരണങ്ങളെയും അപേക്ഷിക്കുന്നു. ഇതെല്ലാം അപര്യാപ്തമാണ്. കാരണം ഇത് ഇതിന്റെ സ്വരൂപത്തിൽ, ഇതിന്റെ സ്വഭാവത്തിൽ ഇത് അവ്യാഖ്യേയവും ആണ്, അവാച്യവും. അത് ഇതിന്റെ തന്നെ ഒരു സവിശേഷത ആണ്. അതുകൊണ്ടാണ് വൈരുദ്ധ്യം ഇവിടെ ചോദിക്കുന്നത്. ചോദ്യം ഒന്ന്, ഉത്തരം മറ്റൊന്ന്. ചോദ്യത്തിന് അനുരൂപമായ ഉത്തരം വരുന്നില്ല. ഇതിനങ്ങനെ വിശദീകരിക്കാൻ പറ്റും. ഭാഷകാരനടുത്ത് പറയും, അടുത്ത് വിദ്വത്ബുദ്ധിഗമ്യം. വിദ്വത്ബുദ്ധിഗമ്യമാണ് ഇത്, സർവബുദ്ധിഗമ്യമാണ്, മൂഢബുദ്ധിഗമ്യമല്ല. വിദ്വത്ബുദ്ധിഗമ്യമായിരിക്കുന്ന ഒന്നിനെ മൂഢബുദ്ധിക്ക് ഗമ്യമാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരേ ഒരു വഴിയുള്ളൂ, അവനെയും വിദ്വാനാക്കുക. അതേ ഉള്ളൂ. അവനെ വിദ്വാനാക്കണമെങ്കിൽ ഇതുപോലെ അനന്തമായ വ്യാഖ്യാനങ്ങൾ വേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ലക്ഷ്യാർത്ഥത്തെ ഇത്രയും വിശദീകരിച്ചെങ്കിലും അതിന്റെ അടിസ്ഥാനമായിരിക്കുന്ന പദാർത്ഥം എന്താണ്, എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങിയത്, ഇതുവരെ എത്തിച്ചേർന്ന എവിടെയാണ്, അത് വിശദീകരിക്കുന്നു. കപ്പുനരത്ര പദാർത്ഥ ശ്രോത്രസ്യ ശ്രോത്രം ഇത്യാദേഹി നഹി അത്ര ശ്രോത്രസ്യ ശ്രോത്രാന്തരേണ അർത്ഥ. അങ്ങനെ ധരിക്കണ്ട, ശ്രോത്രത്തിന്റെ ശ്രോത്രം, ഈ കണ്ണിനൊരു കണ്ണുണ്ട് എന്ന് പറയുമ്പോൾ ഈ കണ്ണിന് ഇതുപോലെ ഒരു കണ്ണുണ്ടെന്ന് അർത്ഥം കൊടുക്കണ്ട, ഈ ചെവിക്ക് ഇതുപോലെ ഒരു ചെവിയുണ്ടെന്ന് അർത്ഥം കൊടുക്കണ്ട, ഈ മനസ്സിന് ഇതുപോലെ ഒരു മനസ്സുണ്ട്, ഈ പ്രാണന് ഇതുപോലെ ഒരു പ്രാണനുണ്ട്, അങ്ങനെ ഓരോന്നും ഈരണ്ടുണ്ട് എന്നുള്ള അർത്ഥം എടുക്കാനല്ല പറയുന്നു. അതല്ല ഇവിടെ പ്രഥമമായി മനസ്സിലാക്കേണ്ടത്. ശ്രോത്ര ശബ്ദത്തിന്റെ വാച്യാർത്ഥ ശ്രോത്രമെന്ന് തന്നെ, ചെവിയെന്ന് തന്നെ. പക്ഷെ അതല്ല, പിന്നെന്താണ്, യഥാ പ്രകാശസ്യ പ്രകാശാന്തരേണ. എന്താ പ്രകാശത്തിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രകാശത്തിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശമുണ്ടെന്നാണ്, അല്ല അത് പ്രയോജനമൊന്നുമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. പ്രകാശത്തിന് ഒരിക്കലും മറ്റൊരു പ്രകാശം വരാൻ വഴിയില്ല. നേഷദോഷവോ അയമത്ര പദാർത്ഥ, ഇങ്ങനെയൊക്കെ ഒരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രോത്രത്തിന്റെ ശ്രോത്രം, പ്രകാശത്തിന്റെ പ്രകാശം എന്നൊക്കെ പറയണമെങ്കിൽ അതൊക്കെ അബദ്ധമാണ്, വൈരുദ്ധ്യമാണ്. പിന്നെന്താണ് ഇവിടെ പദാർത്ഥം? ശ്രോത്രം താപ സ്വവിഷയ വ്യഞ്ജന സമർത്ഥം ദൃഷ്ടം. ശ്രവണേന്ദ്രിയത്തിന് പ്രകാശ ശബ്ദത്തെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഒരു ശേഷിയുണ്ട്. ചക്ഷുരേന്ദ്രിയത്തിന് രൂപത്തെ കാണുന്നതിനുള്ള ഒരു ശേഷിയുണ്ട്. ഇത് സർവത്ര സർവർക്കും ബോധ്യമുള്ള കാര്യമാണ്, ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയും അത് പണ്ഡിത പാമര സാധാരണമായിരിക്കുന്ന കാര്യമാണ്. തച്ച സ്വവിഷയ വ്യഞ്ജന സാമർഥ്യം ശ്രോത്രസ്യ ചൈതന്യ ഹ്യാത്മജ്യോതിഷി നിത്യേ അസംഹതേ സർവാന്തരേ സതി ഭവതി നാസതി നിത്യത ശ്രോത്രസ്യ ശ്രോത്രം ഇത്യാദി ഭവതി. അതാണ് അതിന്റെ താല്പര്യം. കേവല വാച്യാർത്ഥത്തിലല്ല അതന്നെ ഇവിടുത്തെ പദാർത്ഥം എന്ന് പറയുന്നത്. സ്വവിഷയ വ്യഞ്ജന സാമർഥ്യം ശ്രോത്രസ്യ, ശബ്ദത്തെ കേൾക്കുന്നതിനൊരു സാമർഥ്യമുണ്ടാ ശ്രോത്രത്തിന്, രൂപത്തെ കാണുന്നതിനുള്ള ഒരു സാമർഥ്യമുണ്ട് കണ്ണിന്, അതിനാണ് പറഞ്ഞു വ്യഞ്ജന സാമർഥ്യം. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചതാണ്. പിന്നെ പ്രകാശിപ്പിക്കുക, അത് ചൈതന്യ ഹ്യാത്മജ്യോതിഷി നിത്യ അസംഹതേ സർവാന്തരേ സതി ഭവതി. ആ സാമർഥ്യം എവിടെ നിന്ന് കിട്ടുന്നു? അത് മറ്റൊന്നുള്ളതുകൊണ്ടാണ്. അല്ലേ, സൂര്യൻ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു, അതങ്ങനെ ജ്വലിച്ചു നിന്നാൽ മതി, അതുകൊണ്ട് കണ്ണിന് കാണുന്നതിനുള്ള സാമർഥ്യം വരുന്നു. അതങ്ങനെ പ്രകാശിക്കുന്നതുകൊണ്ട് മാത്രം, മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് സ്വയം പ്രകാശിച്ചു നിന്നാൽ മാത്രം. ബാക്കി സർവപ്രവർത്തനങ്ങളും കണ്ണിൽ നടന്നു. കാണുക എന്ന് പറയുന്ന വളരെ സങ്കീർണമായ പ്രക്രിയ, അത് കണ്ണ് നിറവേറ്റിക്കൊള്ളും. അതിൽ പ്രകാശത്തിനെന്താ പങ്ക്? പ്രകാശത്തിന്റെ പങ്ക് ഒന്ന് മാത്രം, പ്രകാശിക്കുക. വേറെ എന്തെങ്കിലും പ്രകാശം ചെയ്യുന്നുണ്ടോ? പക്ഷെ അത് പ്രകാശിച്ചില്ലെങ്കിൽ ഈ കണ്ണിന്റെ സർവപ്രവർത്തനങ്ങളും വ്യർത്ഥം. കണ്ണ് എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ശരി, അതൊന്നും സഫലമാകത്തില്ല. എന്നുവെച്ചാൽ രൂപജ്ഞാനം ഉണ്ടാകത്തില്ല. അതുപോലെ ആ ദൃഷ്ടാന്തം പോലെ ഇവിടെ മനസ്സിലാക്കണം. ചൈതന്യ ആത്മജ്യോതിഷി, ഈ സൂര്യജ്യോതിഷല്ല ആത്മജ്യോതിഷ്, ആത്മപ്രകാശം എന്ന് പറഞ്ഞാൽ ആത്മബോധം, അറിവ്. അത് എങ്ങനെയുള്ളതാണ്? നിത്യമായിരിക്കുന്നു. നിത്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ചെവി ഇതിലൂടെ കേൾക്കുന്നു, ശബ്ദത്തിന്റെ അറിവുണ്ടാകുന്നു, അത് നശിക്കുന്നു, വീണ്ടും മറ്റൊരു ശബ്ദത്തെ അറിവുണ്ടാകുന്നു, നശിക്കുന്നു. അതേസമയം ചക്ഷുരേന്ദ്രിയത്തിലൂടെ ഒരു രൂപജ്ഞാനം ഉണ്ടാകുന്നു, അത് നശിക്കുന്നു, വേറൊന്നുണ്ടാകുന്നു. രസനേന്ദ്രിയത്തിൽ ഇതുപോലെ നിരന്തരം മാറി മാറി ആയിരം ആയിരം അറിവുകൾ ഉണ്ടാകുന്നു, നശിക്കുന്നു. പക്ഷേ ഇതിൽ നിന്ന് അസംഹതനായി നിത്യമായ ഒരറിവ്, ആ നിത്യമായ ഒരറിവ് ഇതിനോടൊന്നും ഒരു ബന്ധമില്ല, തികച്ചും മേരിട്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നേരിട്ടൊരു മറുപടി പറയാൻ കഴിയാത്തത്. അത് സർവാന്തരമായിരിക്കുന്നു, സർവാന്തരം. എല്ലാ കണ്ണുകൾക്കും അത് കണ്ണായിരിക്കുന്നു, എല്ലാ ചെവികൾക്കും അത് ചെവിയായിരിക്കുന്നു, എല്ലാ ചെവികൾക്കും കൂടി ഒറ്റ ചെവിയുള്ളൂ, എല്ലാ കണ്ണിനും കൂടി ഒരു കണ്ണിനെ ഉള്ളൂ. അതെ, നമ്മൾ പല കണ്ണുകളുണ്ട്, നാനാരൂപങ്ങളെ കാണുമ്പോൾ എല്ലാത്തിനും കൂടി ഒരു സൂര്യന്റെ പ്രകാശമേ ഉള്ളൂ. അത് മതി, ഒരു സൂര്യന്റെ പ്രകാശം മതി, സർവ കണ്ണിനും ഉപകാരപ്പെടും. അതുപോലെ ഈ സർവ കണ്ണിനും ഉപകാരപ്പെടുന്ന ഒന്ന്, അതാണ് സർവാന്തരം ആയിരിക്കുന്ന ചൈതന്യം, നിത്യമായിരിക്കുന്നു. അതിന് ഈ നിരന്തരം ഉണ്ടായും മറയുന്ന ആയിരം അറിവുകളുമായിട്ട് ഒരു ബന്ധമില്ല, അത് അസംഹതമായി തന്നെ ഇരിക്കുന്നു. ബന്ധമുണ്ടെങ്കിൽ അതും ഉണ്ടാകുകയും നശിക്കുകയും ചെയ്തു. അതിന്റെ മുമ്പിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഈ അറിവുകൾ ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്ന് ഉണ്ടായിരിക്കെ കണ്ണിന്റെ കണ്ണ്, മനമാകുന്ന കണ്ണ് എന്നെല്ലാം നമ്മൾ ഹരിനാമകീർത്തനത്തിൽ പറയുന്നു. അതാണ് ഇവിടെയും പറയുന്നത്, ഭവതി സർവാന്തരേ സതി ഭവതി, സർവാന്തരമായിരിക്കുന്ന ആ ജ്യോതിസ് ഉള്ളപ്പോൾ ഈ ജ്യോതിസുകളെല്ലാം പ്രകാശിക്കുന്നു. സൂര്യനും പ്രകാശിക്കുന്നത് ആ ജ്യോതിസ് പ്രകാശിക്കുന്നുകൊണ്ടാണ്. ഈ കാണുന്ന എല്ലാ കണ്ണുകൾക്കും കൂടി ഒരു സൂര്യന്റെ പ്രകാശം മതിയെങ്കിൽ, എല്ലാ കണ്ണുകൾക്കും കൂടി ഉള്ളിലും ഒരു ആത്മജ്യോതിസിന്റെ പ്രകാശം മതി, പല ആത്മാക്കളുടെ ആവശ്യം ഒന്നും മതി, ഓരോരുത്തർക്കും ഓരോ സൂര്യം വേണ്ടല്ലോ. ആണ് നിത്യ അസംഹതേ സർവാന്തരേ സതി ഭവതി. അതുണ്ടെങ്കിൽ ഈ പ്രകാശങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കും. നാസതി, ഇല്ലെങ്കിലില്ല. ഇത്യതഃ ശ്രോത്രസ്യ ശ്രോത്രം ഇത്യാദി ഉപപദ്യതേ. ശ്രോത്രസ്യ ശ്രോത്രം എന്ന് പറയുന്നതിന്റെ പ്രാഥമികമായ യുക്തി ഇതാണ്, അതിന് വിശദീകരിക്കുകയാണ്. മുമ്പ് പറഞ്ഞല്ലോ, ഇതൊരു അനുഭവശാസ്ത്രമാണ്, അനുഭൂതിശാസ്ത്രമാണ്. ആ അനുഭൂതിയെ ആണ് ആദ്യം വിശദീകരിച്ചത്, അതിന്റെ യുക്തിയാണ് ഇപ്പോൾ പറയുന്നത്. അനുഭൂതിക്ക് യുക്തിയുടെ പിൻബലമുണ്ട് എന്നാണ് പറയുന്നത്. ലക്ഷ്യാർത്ഥം അനുഭൂതി, വാച്യാർത്ഥം യുക്തി. തഥാച ശ്രുത്യന്തരാണി, ഇതെത്രയോ സ്ഥലങ്ങളിൽ അനുഭൂതി വാക്യങ്ങൾ എത്രയോ ഉണ്ട്. ശ്രുതി എന്ന് പറയുമ്പോൾ അനുഭൂതി വാക്യം ധാരാളം ഉണ്ട്. എന്താണ് ആത്മന ഏവ അയം ജ്യോതിഷ അസ്ഥേ, ഇതെല്ലാം പ്രകാശിക്കുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഇതെല്ലാം പ്രകാശിക്കുന്നത് ഈ ചിപ്രകാശത്തിലാണ്. ആത്മന, അത് തന്നെയാണ് നിന്റെ സ്വരൂപം. നിന്റെ സ്വരൂപത്തിൽ, നിന്റെ സ്വരൂപമാകുന്ന പ്രകാശത്തിലാണ് ഇതെല്ലാം പ്രകാശിക്കുന്നത്. എങ്ങനെയുള്ള പ്രകാശങ്ങൾ? ബാഹ്യമായ ജഡമായ പ്രകാശം, സൂര്യ ചന്ദ്രം നക്ഷത്രങ്ങളുടെ പ്രകാശം, ഓരോ നിന്റെ ഇന്ദ്രിയങ്ങളുടെ വരുന്ന പ്രകാശങ്ങൾ, ശബ്ദ സ്പർശ രൂപരസഗന്ധ ജ്ഞാനങ്ങൾ, ഇതിനെല്ലാം കൂട്ടിച്ചേർക്കുന്ന മനസ്സിന്റെ ജ്ഞാനങ്ങൾ എന്താണ്? സങ്കല്പ, നേരത്തെ പറഞ്ഞല്ലോ, ആലോചന, അധ്യവസായം, സങ്കല്പം തുടങ്ങിയ കാര്യങ്ങൾ, ഈ പ്രകാശങ്ങളെല്ലാം എല്ലാം മനസ്സിന്റെ ജ്ഞാനമാണ്. ഇതെല്ലാം ആത്മന ജ്യോതിഷ, ഈ ആത്മജ്യോതിഷ്, ഈ ആത്മപ്രകാശത്തിലുള്ള പ്രകാശങ്ങളാണ്. ആത്മപ്രകാശത്തിൽ അനന്തമായ പ്രകാശങ്ങളും, അതാണിതെല്ലാം.